നമ്മുടെ ദൈവത്തെ കുറിച്ച് നാം ചിന്തിച്ചാൽ ഉന്നതനും ഉയർന്നവനും ശാശ്വതവാസിയും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും താൻ മാത്രം അമർത്ഥതയുള്ളവനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും തന്റെ ജനത്തെ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ തന്റെ ജീവനും തന്റെ രക്തവും കൊടുത്ത് വില നൽകി അവരെ പാപത്തിന്റെ ചെളിക്കുണ്ടിൽ നിന്ന് കരകയറ്റി സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ച് ഇപ്പോൾ തന്നെ കർത്താവിനോടുകൂടെ വിശ്വാസത്താൽ സ്വർഗസ്ഥലങ്ങളിൽ നമ്മെ ഇരുത്തിയിരിക്കുന്ന ആ സ്നേഹ സ്വരൂപരാകുന്ന ദൈവത്തെ കഴിഞ്ഞയാഴ്ചയിൽ ലഭിച്ച സകല നന്മകളും ഓർത്തുകൊണ്ട് മറന്നുപോകാതെ ദൈവത്തെ ആരാധിക്കണമെന്ന് ഇന്ന് രാവിലെയും ദൈവത്തിന്റെ വചനത്തിൽ കൂടെ ദൈവദാസൻ നമ്മെ ഓർമ്മിപ്പിച്ചു. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് ഘോഷിച്ച് ഉല്ലസിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ ആരാധിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആരോഗ്യത്തോടും. സ്തോത്രം. ആരാധന ദൈവത്തിന് കൊടുക്കുകയാണ്. കഴിഞ്ഞ 6 ദിവസവും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു. ഈ ചുരുങ്ങിയ നിമിഷം ദൈവത്തിന് കൊടുക്കുകയാണ്. ചിലരൊക്കെ അറിഞ്ഞോ അറിയാതെ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ ഞങ്ങൾ ഒഴിഞ്ഞ പാത്രങ്ങളായി വന്നു, ഞങ്ങളെ അങ്ങ് നിറച്ചു വിടണേ. അങ്ങനെയല്ല, നിറഞ്ഞ പാത്രങ്ങളായി കടന്നു വന്നു, അതേ നിറവോടുകൂടെ അയക്കുകയാണ്. പ്രീസലോ, നമ്മളൊക്കെ ചിന്തിച്ചാൽ ദൈവം നമുക്ക് എന്ത് നന്മയാ ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം, ദൈവാരാധനയ്ക്ക് നിങ്ങളെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് ഉത്സാഹിപ്പിക്കുവാൻ ഒരു ചെറിയ ചിന്ത പറയുന്നതേ ഉള്ളൂ. ഇന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ട്, ഏതാണ്ട് ഡൽഹിയിലെ ഒരു കൂട്ടായ്മ പോലെ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഈ അമേരിക്കയിൽ എനിക്ക് അറിയുന്നവർ വളരെ അധികം പേരില്ല. ഒന്നാമത് ഒരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടു. എൻ്റെ കുടുംബത്തിൽ അമേരിക്കയിൽ അറിയുന്ന ആരും തന്നെ ഇല്ല എന്ന് പറയാം. രണ്ടാമത് ഞാൻ നോർത്ത് ഇന്ത്യയിലായതുകൊണ്ട് ഞങ്ങളുടെ സഭയിൽ നിന്ന് അമേരിക്കയിൽ വന്നിട്ടുള്ള ആരുമില്ല. നീ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഞാൻ വലിയ കേൾവി കേട്ട ഒരു പോപ്പുലർ പ്രീച്ചർ അല്ല. എൻ്റെ ആഗ്രഹം, ഒത്തിരി പേരെ പ്രസംഗിച്ച് ഗുണപ്പെടുത്തിയില്ലെങ്കിലും എനിക്കങ്ങ് പോണം. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? കാരണം അതെനിക്ക് ഒന്നുകൂടെ പറയാൻ ഒരു പ്രേരകമായി തീർന്ന ഒരു വസ്തുത ഞാൻ പറയാം. എന്താണെന്ന് അറിയാമോ? ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് വരുമ്പോൾ അവരതിൻ്റെ പ്രിക്കോഷൻസ് ഒക്കെ പറയുമല്ലോ. അങ്ങനെ അവർ പറഞ്ഞു, പ്ലെയിൻ ഏതെങ്കിലും സമ്മർദ്ദം കുറഞ്ഞ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഓക്സിജൻ മാസ്ക് വീഴും, അത് നിങ്ങളുടെ മൂക്കിലോട്ടും വായിലോട്ടും വെച്ച് കെട്ടണം. അവർ എടുത്തു പറഞ്ഞുണ്ട്, ആദ്യം നിങ്ങൾ കെട്ടിയിട്ട് അടുത്തിരിക്കുന്ന കുഞ്ഞാണെങ്കിലും അവർക്ക് കെട്ടിയാ മതിയെന്ന്. പ്രൈസലോ. അപ്പൊ സ്നേഹ പൗലോസ് പറയുന്നു, തിമത്യോസോട് പറയുന്ന ഒരു വാക്യമാണ്, ആദ്യം നിന്നെയും നിന്നെ ആദ്യം സൂക്ഷിക്കണം, പിന്നെ നീ പ്രസംഗിച്ചാ മതിയെന്നാ പറഞ്ഞത്. കൃപ. മനസ്സിലായോ? ഇന്ന് പകലിൽ ആരും പോയില്ലെങ്കിലും ആരും വിശ്വസിച്ചില്ലെങ്കിലും ആരും അറിഞ്ഞില്ലെങ്കിലും എനിക്കത് വേണം. അതായിരിക്കട്ടെ ക്രിസ്തീയ ജീവിതം. പ്രൈസലോ. ഞാൻ തന്നെ, ഞാൻ പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊല്ലരുതാത്തവനായി തീരാതിരിക്കാൻ ഞാൻ എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. ഇന്ന് പകൽക്കാലം ആ തത്വത്തിന്റെയും സദുപദേശത്തിന്റെയും ദൈവജനത്തിന്റെയും മുൻപിൽ നമ്മളോട് ചോദിക്കാം, ഇപ്പോൾ കർത്താവ് വന്നാൽ കൃപ. ഇപ്പോൾ കർത്താവ് വന്നാൽ, കാഹളം ധരിച്ചാൽ അവന്റെ കൂടെ മേഘങ്ങൾ എടുക്കപ്പെടുവാൻ റെഡിയാണോ? ആണെങ്കിൽ ഇത്രയും നാൾ ഓടിയത് നല്ലത്. പ്രൈസല്ലോ, പ്രൈസല്ലോ. ഞാൻ ഈ ദൈവത്തേക്ക് ആരാധിക്കുന്ന വിഷയത്തിൽ ഡൽഹിയിലുള്ള ജനത്തോടും അവിടെയുള്ള ദൈവക്കളോടൊക്കെ പറയാറുണ്ട്. ഞാൻ ഒരു ചെറിയ സംഭവം പറയാം. ഞാൻ ഡൽഹിയിൽ കൊണട്ട് പ്ലേസ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി മടങ്ങി വരുമ്പോൾ വളരെ ട്രാഫിക്കുള്ള ആറ് റോഡ് വന്നുകൂടുന്ന ഒരു റൗണ്ട് അബൌട്ട് ഉണ്ട്. അവിടെ ഞാൻ ആ സ്കൂട്ടറിൽ എനിക്ക് ഇങ്ങനെ സഫ്ദർജംഗ് ഗൗതം നഗറിലേക്കാണ് വരേണ്ടത്. അപ്പോൾ ഒരു അഞ്ചു പേര് അനുഗ്രഹിക്കപ്പെട്ട, ഹിന്ദിയിൽ പറഞ്ഞ ഖൂബ്സൂറത്ത്, അത്ര സൗന്ദര്യമുള്ള ആ അഞ്ചു പേര് നന്നായിട്ട് ഡ്രസ് ചെയ്ത് ടൈ ഒക്കെ കെട്ടി ഇങ്ങനെ നിൽക്കുന്നു. ഒരു പ്രത്യേകതയേ ഉള്ളൂ, അവരഞ്ചു പേരും ഗ്ലാസ്, കറുത്ത ഗ്ലാസ്സാണ് ധരിച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി അവര് ബ്ലൈൻഡ് ആയിരിക്കും. അവരിവിടെ നിൽക്കുന്നത് ഇങ്ങനെ കാർ പോകുന്നു, ജീപ്പ് പോകുന്നു, ബസ് പോകുന്നു, സ്കൂട്ടർ പോകുന്നു, ഇവരെ ആരും ശ്രദ്ധിക്കുന്നില്ല. ഇത് ഒഴിഞ്ഞിട്ട് ഇവർക്ക് ഈ റോഡ് ഒന്ന് ക്രോസ് ചെയ്യണമായിരിക്കും എന്റെ ഹൃദയത്തിൽ തോന്നിയതാ. ഞാൻ മുൻപോട്ട് പോയി, ഞാൻ തിരിച്ച് യു ടേൺ ചെയ്ത് വന്ന് ഇവരുടെ അടുക്കൽ സ്കൂട്ടർ നിർത്തിയച്ച് ഞാൻ ചോദിച്ചു, ഡു യു നീഡ് എനി ഹെൽപ്? യെസ്, വി വാണ്ട് ടു ക്രോസ് ദിസ് റോഡ്, വി വാണ്ട് ടു റീച്ച് ദ അശോക റോഡ്. എനിക്ക് മനസ്സിലായി, ഞാൻ സ്കൂട്ടർ അവിടെ വെച്ചേച്ച് ഓക്കെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് വൃത്തന്റെ കൈ പിടിച്ചു. മറ്റവരെല്ലാം ഒന്നയുടെ ഓരോ ഷോൾഡറിൽ കൈവച്ചു. സ്വാഗതം. ഞാൻ അങ്ങോട്ട് ഇറങ്ങി കൈ ഒരു കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് മറ്റേ കൈയുടെ കൂടെ കൂടെ നടക്കും. അപ്പം വരുന്നവർക്ക് മനസ്സിലായി ഇവരെ ക്രോസ് ചെയ്യിക്കുവാനുള്ളതാണ്. അങ്ങനെ അവരെല്ലാം അവിടെ നിന്നു. മന്ത്രിയുടെ കാറും വരെ വന്നു. പക്ഷേ നമുക്ക് ധൈര്യം തോന്നി, ഒരു വലിയ ശിശു ചെയ്യുന്ന പോലെ എന്റെ ഹൃദയത്തിൽ തോന്നിയ ഈ ഒന്ന് രണ്ട് റോഡ് ക്രോസ് ചെയ്ത് ഈ അശോക റോഡ് കൊണ്ടു ചെന്ന് ഞാൻ പറഞ്ഞു, ദീസ് ഈസ് അശോക റോഡ് എന്ന് പറഞ്ഞ് അവര് പറഞ്ഞു, ഒരു ചേംബറും പറഞ്ഞു കൊണ്ടുകൊണ്ടേ ഈ അഞ്ചു പേരും ഒരുപോലെ താങ്ക് യു സോ മച്ച്. അപ്പൊ ഞാൻ എന്റെ കോളറൊക്കെ പിടിച്ചു വെക്കാൻ തുടങ്ങി. ശരി, അഞ്ചു പേർ ഒരുമിച്ച് നമ്മളെ അഭിനന്ദിച്ച ദിവസമല്ലേ. ഞാൻ തിരിച്ച് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ചോദിച്ചു, ഒരു ദിവസം ഒരു നിമിഷം തിരക്കുള്ള റോഡിൽ ഒന്ന് ക്രോസ് ചെയ്യുവാൻ അഞ്ചു പേർ ഒരുമിച്ച് നിന്നോട് സ്തോത്രം പറഞ്ഞെങ്കിൽ കഴിഞ്ഞ വർഷം മുഴുവനും നിന്റെ കണ്ണിനെ സൂക്ഷിച്ച ദൈവത്തിന് നീ എത്ര മാത്രം സ്തോത്രം ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല വീടില്ലായിരിക്കാം, നല്ല ആരോഗ്യമില്ലായിരിക്കാം, നല്ല സൗകര്യങ്ങളില്ലായിരിക്കാം, അനേക അന്ധന്മാരായി, ശരീരത്തിന് സൗഖ്യമില്ലാത്തവരായി, കൈകൾക്ക് ആരോഗ്യമില്ലാത്തവരായി, കാലുകൾ കൊണ്ട് നടക്കുവാൻ കഴിയാത്തവരായി, അധരം കൊണ്ട് സംസാരിക്കുവാൻ കഴിയാത്തവരായി, കേൾക്കുവാൻ കഴിയാത്തവരായി, മാരക രോഗത്തിന് അടിമകളായി, മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ആശുപത്രികളിൽ ഭവനങ്ങളിൽ ആയിരങ്ങളായിരിക്കുമ്പോൾ ദൈവത്തെ സൂക്ഷിച്ച സൂക്ഷ്മതയെ ഓർത്ത് നന്ദിയുള്ളവരായി ദൈവത്തെ സ്തുതിക്കണം. കൃപ, കൃപ എല്ലായിടത്തും ഉണ്ടല്ലോ. നമ്മുടെ ഇവിടെ അത്രയും ഇല്ല, ഇവിടെ കുറച്ചേ ഉള്ളല്ലോ. പ്രായത്തിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ എന്നാ പരിപാടിയാണെന്നറിയാമോ? അവിടെ ആരാധന ആരാധനയ്ക്ക് വേണ്ടി മാത്രമാണ്. ഒറ്റ ബിസിനസ്സിന് അതിനകത്ത് കാണാൻ പാടില്ല. പ്രൈസലോ, പ്രൈസലോ. ദൈവം തരുന്ന കൃപയ്ക്കൊത്ത വണ്ണം ഹൃദയാന്തർഭാഗം നടക്കുന്ന നീക്കുമ്പോ വായിൽ കൂടെ ദൈവത്തിന് അർപ്പിച്ച് ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിക്കുവാൻ സമർപ്പിക്കപ്പെടുന്ന ആരാധനയാണ് ദൈവം പ്രസാദിക്കുന്നത്. അവിടെയാണ് ബന്ധനം അഴിയുന്നത്, അവിടെയാണ് രോഗി സൗഖ്യമാകുന്നത്, അവിടെയാണ് ഹൃദയങ്ങളത്, അവിടെയാണ് ദൈവാരാധന ലഭിക്കുന്നത്. അതിനെതിരെ വ്യാപരിക്കുന്ന ദുഷ്ടമാനങ്ങളെ അത് ഹൃദയത്തിലും മനസ്സിലും ശാസിക്കുവാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ദൈവമക്കൾ എഴുതേൽക്കട്ടെ. ദൈവകൃപ. ഞാൻ ഒരു വാക്യം മാത്രം നിങ്ങളുടെ മുൻപിൽ വായിച്ച് കൃത്യസമയത്ത് നിൽക്കുവാൻ നിർത്തുവാനും താല്പര്യപ്പെടുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2:24-25 ഞാൻ വായിക്കുന്നു. യേശുവോ എല്ലാവരെയും അറിയുക കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. മനുഷ്യനിലുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കയാൽ തനിക്ക് മനുഷ്യനെ കുറിച്ച് യാതൊരുത്തിന്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം തന്നെ 21-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം 21:17 വാക്യം. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു. പ്രൈസല്ലോ. ഇന്ന് പകലിൽ നിങ്ങളെ ഓർപ്പിക്കുവാനുള്ള എന്റെ ചിന്താ വിഷയം, എന്നെ നന്നായി അറിയുന്ന ദൈവം. സ്തോത്രം. എന്നെ ദൈവം നന്നായി അറിയുന്നു. ആ ദൈവത്തെ അറിയുവാൻ ഈ പകലിൽ ഉത്സാഹിക്കാം. നമ്മെ ദൈവം അറിയുന്നു എന്നുള്ളത് നമുക്ക് ധൈര്യമാണ്. ദൈവം നമ്മെ അറിയുന്നു എന്നുള്ളത് നമ്മുടെ ബലമാണ്. ദൈവം നമ്മെ അറിയുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രാഗൽഭ്യം. മറ്റുള്ളവർ നമ്മെ അറിയുന്നത് പുറമെയാണ് അറിയുന്നത്. ശമുവേൽ പ്രവാചകനെ ദൈവം ഇശായിയുടെ വീട്ടിലേക്ക് അയക്കുമ്പോൾ ഇശായിയുടെ മക്കളിൽ ഒരുവനെ രാജാവായി പിതാവായ ദൈവം കണ്ടു. അനുസരണം കെട്ട ശൗലിനെ രാജസ്ഥാനത്തു നിന്നും ദൈവം നീക്കി. സൺഡേ സ്കൂൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കുട്ടി അധ്യാപകനോട് ചോദിച്ചു, ശൗൽ രാജാവിനെ രാജസ്ഥാനത്തു നിന്ന് മാറ്റുവാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അധ്യാപകൻ പറഞ്ഞു, അനുസരണക്കേടാണ്. ഉടനെ ആ കുട്ടി തിരിച്ചു ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ അനുസരണം കേട്ടവരെ എല്ലാം ദൈവം കൊടുത്തിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് മാറ്റത്തില്ലേ? അധ്യാപകൻ പറഞ്ഞു, ഉവ്വ്. അന്ന് ആ കുഞ്ഞിന്റെ ഹൃദയത്തിനകത്ത് ആ വചനത്തിന്റെ ശകലം കയറി, ദൈവത്തെ അനുസരിക്കാത്തവരെ ദൈവത്തിന് വേണ്ട. എത്ര ഉന്നതനാണെങ്കിലും എത്ര ഉയർന്നവനാണെങ്കിലും സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലും ദൈവം പറഞ്ഞത് കേൾക്കാത്തവരെ ദൈവത്തിന് വേണ്ട. ഇന്ന് പകൽക്കാലം ആ ഒരു യാഥാർത്ഥ്യം ദൈവമക്കൾ മനസ്സിലാക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ഇവിടെ ശ്രദ്ധിക്കുക, ആ ഇശായിയുടെ വീട്ടിൽ രാജാഭിഷേകത്തിനായി തൈലക്കൊമ്പിനകത്ത് തൈലവും നിറച്ചുകൊണ്ട് യാത്രയാകുമ്പോൾ ഈ ശമുവേലിന്റെ ഹൃദയത്തിൽ ഒരാളുടെ രൂപവും തെളിഞ്ഞില്ല. ആരുടെയും ബയോഡേറ്റ കൊടുത്തല്ല പിതാവായ ദൈവം അപ്പോയിന്റ്മെന്റിന് വേണ്ടി ശമുവേൽ പ്രവാചകനെ അയച്ചത്. ആ വീട്ടിൽ കടന്നു ചെല്ലുമ്പോൾ അവിടെ നിനക്ക് ബോധിച്ച ഒരുത്തനെ അഭിഷേകം ചെയ്യുവാനല്ല പറഞ്ഞത്. സ്തോത്രം. അങ്ങനെയാകുമ്പോൾ ആ ഇശായിയുടെ വീട്ടിൽ വെച്ച് നടന്നതായ രാജാവിന് വേണ്ടിയുള്ള ഇന്റർവ്യൂവിൽ ഒന്നാമത് യോഗ്യനായി വന്നത് സൈന്യത്തിൽ വളരെ വർഷം പരിചയമുള്ള ഏലിയാവ. ഉടനെ ദൈവം എന്നാ പറഞ്ഞെന്നറിയാമോ? മനുഷ്യന്റെ നീ അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, മനുഷ്യനോ പുറമെയുള്ളത് കാണുന്നു അറിയുന്നു, ദൈവമോ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. ഈ പകൽക്കാലം നിന്റെ സ്തോത്രത്തിന്റെ പുറകിൽ ഹൃദയത്തിലുള്ള അനുഭവം ദൈവത്തിന് അറിയാം. നീ പാട്ടുപാടുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ സാക്ഷ്യം പറയുമ്പോൾ, നീ പ്രബോധിപ്പിക്കുമ്പോൾ, ഇതിന്റെ പുറകിൽ നടക്കുന്ന നിന്റെ ഹൃദയത്തിലെ അന്തർഭാഗത്തിലെ സത്യം സ്വർഗത്തിന് അറിയാം. അതനുസരിച്ച അനുഗ്രഹം. നമുക്ക് ചോദിക്കാം, ദൈവമേ നിനക്ക് എന്നെ എവിടം വരെ അറിയാം? അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞ സംഗീതകാരൻ പറയുന്നു, ഞാൻ എന്റെ അമ്മയുടെ ഉദരത്തിൽ പിണ്ണാകാരമായിരുന്നപ്പോൾ മുതൽ നീ എന്നെ അറിഞ്ഞു. സ്തോത്രം. ലോകസ്ഥാപനത്തിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ കണ്ടു. എന്റെ അമ്മയും എന്റെ അപ്പനും എന്നെ കണ്ടത് ഞാൻ ഈ ലോകത്തിൽ ഉരുവായത് തുടങ്ങിയതാണ്. എന്നാൽ അതിനു മുന്നമേ, എന്റെ ഉൽപ്പത്തിക്ക് മുന്നമേ എന്നെ കണ്ട ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാതെ നമ്മുടെ ഹൃദയം സന്തോഷിക്കട്ടെ. എന്റെ അപ്പനും അമ്മയും എന്നെ അറിയുന്നതിനേക്കാളേറെ എന്റെ ദൈവനെ അറിയുന്നു. കൃപ സ്തോത്രം. ഒരിക്കൽ ഫിലിപ്പോസ് എന്ന് പറഞ്ഞ ദൈവദാസൻ തന്റെ കൂട്ടുകാരനായ നഥനേലിനെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, മോശയുടെ പുസ്തകങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്ന ഒരുത്തനെ കണ്ടു. അവൻ ഇന്നാരാ എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം ചോദിക്കുക, നസ്രേത്തിൽ നിന്ന് വല്ല നന്മയും ഉണ്ടാകുമോ? ഉടനെ ഫിലിപ്പോസ് വിശദീകരിക്കാനോ ഒന്നും നിന്നില്ല. എനിക്ക് ഈ ഫിലിപ്പോസിനെ വല്ല ഇഷ്ടമാണ്. അദ്ദേഹം പറഞ്ഞ ഒരു ഒരു കമ്പി സന്ദേശം നിങ്ങൾ കേൾക്കണമേ, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം. വന്ന് കാണുക, നിനക്കറിയാമയ്യാത്തതും പരിചയമില്ലാത്തതും ഒക്കെ പലതും പറഞ്ഞു പിടിപ്പിച്ച് വല്ലവരെയും വല്ലവരെയും കൺഫ്യൂഷനിലേക്ക് കൊണ്ടുവരാതെ തമ്പുരാന്റെ അടുക്കൽ അവരെ കൊണ്ടുവന്നാൽ മതി. അവരെ സ്ക്രീൻ ചെയ്യേണ്ട കാര്യം തമ്പുരാനുള്ളോ. സ്തോത്രം. ഇതാ നഥനയേൽ ഇത് മുമ്പിൽ നടന്നു വരിക. എന്റെ ചിന്ത, എന്റെ ഇമാജിനേഷൻ, നഥനയേലും മുൻപിൽ, ഫിലിപ്പോസ് പുറകിൽ, യേശു ഇരിക്കുന്നിടത്ത് നഥനയേലെത്തി. ഉടനെ ഒരൊറ്റ അനൗൺസ്മെന്റ്, വിവേചനം, തമ്പുരാൻ വിവേചിക്ക, ഇതാ സാക്ഷാൽ ഇസ്രായേലിൽ, ഇവനിൽ കപടമില്ല. നഥനയേൽ അതിശയിച്ചു പോയി. ഒരു ചോദ്യം കർത്താവിനോട് ചോദിച്ചു, എന്നെ എവിടെ വെച്ചറിയും? കർത്താവ് പറഞ്ഞു, ഫിലിപ്പോസ്, നിന്നെ വിളിക്കുന്നതിന് മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടു. ഇന്ന് പകൽക്കാലം സങ്കീർത്തനം 139:1 മുതൽ വായിക്കുന്ന പോലെ, ഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു. എന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. നീ അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേൽ ഇല്ല. അങ്ങനെയുള്ള ദൈവത്തെ സേവിപ്പാൻ, ആരാധിപ്പാൻ, അനുഗമിപ്പാൻ ഇറങ്ങിത്തിരിച്ച ദൈവമനുഷ്യനെ നീ എത്ര ഭയത്തോടുകൂടെ നിന്റെ പ്രവാസകാലം കഴിക്കണം. ആരും കേട്ടില്ല എന്ന് വിചാരിച്ച്, ആരും അറിഞ്ഞില്ല എന്ന് വിചാരിച്ച് ദൈവത്തിന്റെ മുൻപിൽ മറവായിരിക്കത്തില്ല. ഇന്ന് പകൽക്കാലം നിന്റെ വഴി അറിയുന്ന ദൈവം, നീ എവിടെ ഇരിക്കുന്നു എന്നറിയുന്ന ദൈവം, നിന്നെ ആ നിന്നോട് ആര് സംസാരിക്കുന്നു എന്നറിയുന്ന ദൈവം, നിന്നോട് ആര് ഇടപെടുന്നു എന്നറിയുന്ന ദൈവം, നിന്റെ രഹസ്യവും പരസ്യവും മായ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളും സ്വർഗത്തിലെ ദൈവം അറിയുന്നു. സ്തോത്രം. നമുക്ക് ഗിദയോനോട് ചോദിക്കാം, ദൈവത്തിന് നിന്നെ അറിയാമോ? ഉടനെ ഗിദയോൻ പറയും, ദൈവത്തിന് എന്നെ അറിയാം, എന്റെ അപ്പനെ അറിയാം, എന്റെ അപ്പന്റെ വീട്ടിൽ ഉള്ളതായ മൃഗസമ്പത്തിനെ വരെ എന്റെ ദൈവത്തിന് അറിയാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. നിന്റെ അപ്പന്റെ കാവയുടെ കൂട്ടത്തിൽ ഇളയ അതിന് എത്ര വയസ്സുണ്ടെന്ന് വരെ ദൈവത്തിന് അറിയാം. 7 വയസ്സുള്ള കാളയെ. സ്തോത്രം. പട്ടിയുടെയും പൂച്ചയുടെയും ആടിന്റെയും കാളയുടെയും ഒക്കെ വയസ്സ് സൂക്ഷിക്കുന്ന എത്ര ലെഡ്ജറുകളുണ്ട് ഉണ്ടോ? മക്കളുടെ വയസ്സ് അറിയത്തില്ല. ഞാനൊരിക്കലും സഹോദരനോട് ചോദിച്ചു, മക്കളൊക്കെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? അത് മൂത്തവൻ 9 ഇളയവന് 6 or 7 എന്ന് അറിയത്തില്ലെന്ന് ഭാര്യയോട് ചോദിക്കുക. കൂടെ വസിക്കുന്ന മോൻ എത്ര പഠിക്കുന്നെന്ന് അപ്പൻ അറിയത്തില്ലെന്ന്. സ്തോത്രം. എന്തുകൂടെ പറയട്ടെ, നിങ്ങളുടെ തലയിലെ രോമം മുഴുവനും അവൻ എണ്ണിയിരിക്കും. അവയിൽ ഒന്നുപോലും അവൻ അറിയാതെ നിലത്ത് വീഴുന്നില്ല. സ്തോത്രം. നീ അറയിൽ മന്ത്രിച്ചത്, പുരമുകളിൽ ഘോഷിക്കുന്ന ഒരു ദിവസം വരും. നിന്നെ അറിയുന്നവനായ ഒരു ദൈവം. ഞാൻ ഒന്ന് രണ്ട് വാക്കുകളിലൂടെ പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കട്ടെ. ഈ സത്യം പത്രോസ് ദൈവത്തോട് പറയും. ഇവിടെ പറയുന്നത് യേശുവിന് മറ്റുള്ള ആരുടെ സാക്ഷ്യമില്ല. എന്നെ അറിയുവാൻ ഇവിടെ ഇരിക്കുന്ന വിക്ടർ ജോർജ് പാസ്റ്ററുടെ സാക്ഷ്യം ദൈവത്തിന് ആവശ്യമില്ല. ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുമ്പിലെ സ്കാനിങ് മെഷീനിൽ ചെല്ലുമ്പോൾ ഇന്നത്തെ മോഡേൺ ടെക്നോളജിയിലുള്ള ശാരീരിക ശാസ്ത്രങ്ങൾ വെളിപ്പെടുത്തുന്നതിനേക്കാൾ എക്സാക്ട് ആസ് ഇറ്റ് ഈസ് വെളിപ്പെടുത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. പത്രോസിന് കൂടെ കൂടെ ഈ ചോദ്യം അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. നിനക്കെന്നോട് പ്രിയമുണ്ടോ? നിനക്കെന്നോട് പ്രിയമുണ്ടോ? അന്നേരം ഒക്കെ പുള്ളി പറയുന്നുണ്ട്, ഓ എനിക്ക് നിന്നോട് പ്രിയമുണ്ട്, എനിക്ക് നിന്നോട് വലിയ പ്രിയമല്ലേ. ചില ഭാര്യമാര് പറയുന്ന പോലെ ഈ അച്ചാൻ എന്നോട് ഒരു സ്നേഹവും ഇല്ല. ഉടനെ അച്ചായൻ പറയുന്നു, എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ നിൽക്കൂ. പിന്നെയും ഭാര്യ പറയും, ഓ ഈ അച്ചാൻ എന്നോട് ഒരു സ്നേഹവും ഇല്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരു ഭാര്യയോട് ചോദിച്ചു നോക്കാം, എന്താ സഹോദരി അങ്ങനെ പറയുന്നേ? അച്ചായനെ കൊണ്ട് കൂടെ കൂടെ പറയിപ്പിക്കുന്നത് എനിക്കൊരു സുഖമാണ്. ഇവിടെ കർത്താവ് അങ്ങനെയാണോ? അല്ല. ഇവനെയും കൊണ്ട് ഇവന്റെ അകത്ത് മുഴുവനും പറയിപ്പിക്കുവാൻ ഇവനെ കൊണ്ട് തന്നെ തമ്പുരാൻ പറയിപ്പിച്ചു. ശീമോന്റെ മകനായ യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമാണ്, ഇവയിൽ അധികമായി എന്നോട് സ്നേഹിക്കുന്നുണ്ട്. ആ ഊ കർത്താവേ ഊ. ചിലരോട് ചോദിക്കുക, എന്നാ ബ്രദറെ യോഗത്തിന് വരാഞ്ഞ്? വന്നില്ലതേ ഉള്ളൂ. അതുപോലെ ഇപ്പം പത്രോസ് സ്നേഹമുണ്ട് എനിക്ക്. എന്നാൽ ആ ഒടുവിലത്തെ വാദ്യം, കർത്താവേ കർത്താവേ നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് സ്നേഹമുണ്ടെന്നും നിനക്കറിയാം. എന്നാൽ എന്റെ സാഹചര്യത്തിന് മുൻപിൽ ഞാൻ ഈ വള്ളവും വലയും എടുത്തതാണ്. നിനക്കറിയാമല്ലോ നിന്റെ ക്ഷീണം അവനറിയാം, നിന്റെ നെടുവീർപ്പ് അവനറിയാം, നിന്റെ ജനക്കം അവനറിയാം. മറ്റുള്ളവൻ നിന്നെ വിരലിൽ ചൂണ്ടി പരിഹസിക്കുമ്പോൾ തന്നെ അവന്റെ ഗുണമാണ് അത് വന്നതെന്ന് പറഞ്ഞ് നിന്നെ ആക്ഷേപിക്കുമ്പോ നിന്റെ ഉള്ളിലെ വേദന. അതെ വാക്കുകളെ ഞാൻ ഇവിടെ ചുരുക്കും. ഒരു ദിവസം ഒരു പ്രത്യേക വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ രാത്രിയിൽ എഴുന്നേറ്റ് മുട്ടിന്മേലിരുന്നിട്ട് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ സഹിക്കുവാനുള്ള കഴിവെനിക്കില്ല, നിനക്കെന്റെ ബലമറിയാം, നിനക്കെന്റെ വിദ്യാഭ്യാസം അറിയാം, നിനക്കെന്റെ കുടുംബ സൃഷ്ടി അറിയാം, എന്നെ സഹായിക്കുന്നവരെ നിനക്കറിയാം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടതായ ഒരു കാഴ്ച, ഒരു വചനം എന്റെ മുൻപിൽ എനിക്ക് കാണുവാനിടയായത്. സ്തോത്രം, എനിക്ക് നിന്നെ അറിയാം, ഞാൻ നിന്റെ കരം പിടിച്ചിരിക്കുന്നു. ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിലുള്ളതറിയാം, നമ്മുടെ ഭവനത്തിലുള്ളതറിയാം, നമ്മുടെ ജീവിതത്തിലുള്ളതറിയാം. ശമര്യക്കാരന്റെ സ്ത്രീ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ ചെയ്തത് മുഴുവനും എന്നോട് വിളിച്ചു പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുകയും അവനൊരു പക്ഷേ മശിഹയായിരിക്കും. ഈ പകലിൽ സഹോദരിമാരെ, നിങ്ങളുടെ വേദന അവനറിയാം, നിങ്ങളുടെ രോഗം അവനറിയാം, നിന്റെ നെടുവീർപ്പ് അവനറിയാം, നമ്മുടെ വഴികൾ അവനറിയാം. കർത്താവ് പറയുന്നു, ഞാൻ നിനക്ക് മുൻപായി കടന്നു വന്ന് സകല ദുർഘടങ്ങളെയും നിരപ്പാക്കും. നിന്റെ വഴിയിൽ ദുർഘടങ്ങളുണ്ടെന്ന് ദൈവത്തിനറിയാം, അതിനു മുൻപേ അവൻ കടന്നു പോകും. നിന്നെ വിടുന്നതിന് മുമ്പ്, അതൊരു ഇംഗ്ലീഷ് പാട്ടിങ്ങനുണ്ട്, മെനി തിങ്സ് അബൌട്ട് ടുമാറോ, ഐ ഡോണ്ട് നോ എനിതിങ് ബട്ട് ഐ നോ ഹൂ ഹോൾഡ്സ് മൈ ഹാൻഡ്. നമുക്കൊന്നും അറിയത്തില്ലെങ്കിലും ആദിയിൽ തന്നെ അവസാനം അറിയുന്ന കർത്താവിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അവൻ നമ്മുടെ ജീവിതത്തെ വിജയത്തിലേക്ക് കൊണ്ടെത്തും. നമ്മെ ദൈവം സഹായിക്കട്ടെ.